അനു ജോസ് എഴുതുന്നു, ജീവിതം എളുപ്പമാക്കുന്നതിനുള്ള ദൈവിക രഹസ്യം. ഒരിക്കൽ കേരളത്തിന് പുറത്തുള്ള ഞാൻ പഠിച്ചിരുന്ന കോളേജിൽ ഒരു ഫെസ്റ്റ് നടന്നു. എല്ലാവരും വളരെ കളർഫുൾ ആയി വസ്ത്രം ധരിച്ചാണ് അന്ന് കോളേജിലെത്തിയത്. അപ്പോളതാ ഞങ്ങളുടെ ക്ലാസ്സിലെ ഒരു കുട്ടി മാത്രം ഏറെ വ്യത്യസ്തമായ രീതിയിൽ വസ്ത്രധാരണം ചെയ്തു വന്നിരിക്കുന്നു. അവളുടെ തലയിൽ ഒരു പ്രത്യേകതരം അലങ്കാര വസ്തു ധരിച്ചിട്ടുണ്ട്. അതിൽ ഏതോ പക്ഷിയുടെ തൂവലുകളൊക്കെയുണ്ട്. ഇത് ഈ നാട്ടിലെ ഫാഷനായിരിക്കുമോ, ഞാൻ മനസ്സിൽ ചിന്തിച്ചു. അപ്പോഴാണ് മറ്റു സഹപാഠികളും അത് പറഞ്ഞു ചിരിക്കുന്നത് കണ്ടത്. ഇത് ഫാഷനൊന്നുമല്ല എന്നും അവൾ ഒരു പരിഹാസപാത്രമായി മാറുകയാണ് എന്നും അപ്പോൾ എനിക്ക് മനസ്സിലായി. എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് പിന്നീട് സംഭവിച്ചത്. പല കുട്ടികളും അവളുടെ അടുത്ത് ചെന്ന് സൂപ്പർ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. ഇതും പറഞ്ഞ് തിരിച്ചു വരുന്നവരുടെ മുഖത്താകട്ടെ പരിഹാസച്ചിരിയും. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു വിഷമം. ഞാൻ ചെന്ന് അവളോട് സത്യം പറഞ്ഞു. പക്ഷേ എന്റെ സത്യം അവൾക്ക് സ്വീകാര്യമായിരുന്നില്ല. കാരണം അത് നല്ലതാണെന്ന് പലരും അവളോട് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അവളുടെ മുന്നിൽ സൂപ്പർ എന്ന് പറയുകയും അവളുടെ അസാന്നിധ്യത്തിൽ പരിഹസിക്കുകയും ചെയ്യുന്ന കാപട്യം എന്നെ ഏറെ ചിന്തിപ്പിച്ചു. മനുഷ്യപ്രീതിയുടെയും അഭിപ്രായങ്ങളുടെയും പൊള്ളത്തരം എത്രത്തോളമുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കിത്തന്ന ഒരു അനുഭവമായിരുന്നു അത്. തുടർന്നും എന്റെയും മറ്റുള്ളവരുടെയും ജീവിതത്തിലൂടെ ഇത്തരം ധാരാളം അനുഭവങ്ങൾ കണ്ടും അനുഭവിച്ചും മനസ്സിലാക്കിയപ്പോൾ ഞാൻ ഒരു തീരുമാനമെടുത്തു. ഇനി എല്ലാം ദൈവപ്രീതിക്ക് വേണ്ടി. ഹൃദയം കാണുന്ന കർത്താവിൻ്റെ മുൻപിൽ നാട്യങ്ങളും മുൻകരുതലുകളും ഒന്നും വേണ്ട. അതുകൊണ്ട് കർത്താവിനെ പ്രീതിപ്പെടുത്താനാണ് കൂടുതൽ എളുപ്പവും. അങ്ങനെ എൻ്റെ പ്രവൃത്തികൾ ഈശോയ്ക്ക് സ്വീകാര്യമാണോ എന്ന് വിവേചിച്ചറിയാൻ ശ്രമിക്കാൻ തുടങ്ങി. ഇത്തരത്തിൽ ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ബോധപൂർവം ശ്രമങ്ങൾ തുടങ്ങിയപ്പോൾ ജീവിതം കുറേ കൂടി സുഗമമായതായി അനുഭവപ്പെടാറുണ്ട്. ഒരു പുതിയ വസ്ത്രം മേടിച്ചാൽ പോലും ആദ്യം പള്ളിയിൽ പോകുമ്പോൾ ധരിക്കണം, ഈശോയെ കാണിക്കണം എന്ന് നിർബന്ധമുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയെ ഈ സമയം ഓർത്തുപോകുന്നു. ഈശോയെ മനസ്സിൽ കണ്ടുകൊണ്ട്, ഈശോയ്ക്ക് വേണ്ടി എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം ആർക്കെങ്കിലും കൊടുത്തു നോക്കൂ. ഭക്ഷണം വിളമ്പി നോക്കൂ. ഹൃദയം ദൈവ സാന്നിധ്യത്താൽ നിറയും. ഇതുപോലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ജീവിതം മാറി മറിയുമെന്നത് തീർച്ചയാണ്. എന്നാൽ ദൈവത്തിന് പ്രീതികരമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയും? വിശുദ്ധ കൊച്ചു ത്രസ്യ കൂടെയുള്ള മറ്റു സിസ്റ്റേഴ്സിൽ നിന്നുമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ശാരീരികമായ സഹനങ്ങളുമെല്ലാം ദൈവത്തിന് കാഴ്ചവെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്താനായി അവൾ കണ്ടെത്തിയ കുറുക്ക് വഴികളായിരുന്നു ഇത്. ഇങ്ങനെ നിസാരമെന്ന് തോന്നുന്ന ധാരാളം പുണ്യപ്രവൃത്തികൾ അവൾ കർത്താവിനെ പ്രീതിപ്പെടുത്താനായി ചെയ്തിരുന്നു. ഇതിൽ അവിടുന്ന് സംപ്രീതനാണോ എന്നറിയാൻ അവൾ ആഗ്രഹിച്ചു. ഒരിക്കൽ വിശുദ്ധയുടെ അടുക്കൽ സ്വപ്നത്തിൽ മൂന്ന് പുണ്യവതികൾ വന്നു. അതിൽ ഒരാളോട് അവൾ ചോദിച്ചു, എന്റെ നിസാരമായ ചെറിയ ചെയ്തികളെയും ആഗ്രഹങ്ങളെയുംകാൾ അധികമായി നല്ല ദൈവം എന്തെങ്കിലും എന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ടോ എന്നുകൂടി എന്നോട് പറയണമേ. അവിടുന്ന് എന്നിൽ സംപ്രീതനാണോ? അവർ മറുപടി പറഞ്ഞു, നല്ല ദൈവം വേറൊന്നും ആവശ്യപ്പെടുന്നില്ല, അവിടുന്ന് സംപ്രീതനാണ്, അതീവ സംപ്രീതൻ. അങ്ങനെ തൻ്റെ ശുശ്രൂഷ ദൈവത്തിന് സ്വീകാര്യമാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. വിശുദ്ധരുടെ ജീവിതത്തിൽ മാത്രമല്ല, ദൈവത്തിന് പ്രീതികരമായോ എന്നറിയാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന എല്ലാവർക്കും അവിടുന്ന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. കാരണം മക്കൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പിതാവിന് അഭിനന്ദിക്കാതിരിക്കാനാവില്ലല്ലോ. എന്നാൽ ദൈവം അഭിനന്ദിക്കണമെങ്കിൽ ദൈവത്തിനാണ് നമ്മൾ നൽകുന്നതെന്ന് ഉറപ്പുവരുത്തണം. ഒരു വിശിഷ്ട വിഭവം ഉണ്ടാക്കി ഒരാൾക്ക് കൊടുത്തിട്ട് മറ്റൊരാൾ അഭിനന്ദിക്കണം എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അത് സ്വീകരിച്ചയാളാണ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. അതുപോലെ തന്നെ ദൈവത്തിന് നൽകപ്പെടുന്നത് മാത്രമാണ് അവിടുന്ന് വിലമതിക്കുന്നത്. എനിക്ക് വേണ്ടിയും എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും ചെയ്യുന്നതിൽ അവിടുത്തേക്ക് എന്ത് കാര്യം? നമ്മൾ ആരെ സ്നേഹിക്കുന്നുവോ അവരെ പ്രീതിപ്പെടുത്തും. അതിനാൽ തന്നെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പ്രീതിപ്പെടുത്താതിരിക്കാൻ സാധിക്കില്ല. അല്ലാത്തവർ മനുഷ്യരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കും. മനുഷ്യപ്രീതിക്ക് വേണ്ടി ഓടി നടക്കുന്നവർക്ക് ആധ്യാത്മികമായി വളരാൻ സാധിക്കുകയില്ല. അവർ മറ്റു മനുഷ്യരെയോ അല്ലെങ്കിൽ തങ്ങൾ ഭയപ്പെടുന്നവരെയോ തങ്ങളെ തന്നെയോ പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. തങ്ങളെ തന്നെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്നവരുടെ ശ്രദ്ധയാകട്ടെ എപ്പോഴും സ്വന്തം സുഖം, നേട്ടം എന്നിവയിലേക്കും ആയിരിക്കും. അവർക്ക് തങ്ങളുടെ കൂടെയുള്ളവരെ പരിഗണിക്കാനോ ബഹുമാനിക്കുവാനോ സാധിക്കുകയില്ല. അതിനാൽ നമ്മുടെ ജീവിതവും പ്രയത്നങ്ങളും കൊണ്ട് ആരെയാണ് പ്രീതിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കണ്ടെത്താം, തിരുത്താം. നിങ്ങളുടെ ജോലി എന്തു തന്നെയായിരുന്നാലും മനുഷ്യനെയല്ല ദൈവത്തെ സേവിക്കുന്നത് പോലെ ഹൃദയപരമാർത്ഥതയോടെ ചെയ്യുവിൻ. കൊളോസോസ് 3:23. ദൈവസ്നേഹത്തെ പ്രതി ചെയ്യുന്നതെല്ലാം വിലമതിക്കപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നന്മകൾ ചെയ്തിട്ടും കുറ്റം മാത്രം കേൾക്കേണ്ടി വന്നാലും നന്നായി ചെയ്യണമെന്ന ആഗ്രഹത്തോടെ പ്രയത്നിച്ചിട്ടും ഉദ്ദേശിച്ച ഫലം ലഭിക്കാതെ വന്നാലും പിടിച്ചു നിൽക്കാൻ നമുക്ക് കരുത്ത് ലഭിക്കും. കാരണം മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. 1 Samuel 16:7. കർത്താവെ, ജീവിതത്തിലെ സകല കാര്യങ്ങളിലും അങ്ങയുടെ പ്രീതി തേടുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ.